2021 March 7 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ദ്രോണർ എഴുതിയ വാരവിശേഷം പങ്ക്തി. എവിടത്തെ മുഖ്യമന്ത്രിയാണെന്നാ പറഞ്ഞത്? ഈ ശ്രീധരൻജിയുടെ മനസ്സ് താമരപ്പൂ പോലെ നിഷ്കളങ്കമാണ്. പാലാരിവട്ടം പാലം 5 മാസം കൊണ്ട് പണി തീർത്തതുപോലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു പോയത് ഒരപരാധമല്ല. താമര ചിഹ്നത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാലുടൻ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് അത്തരം നിഷ്കളങ്ക മനസ്സുകൾ സങ്കല്പിച്ചു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അത്തരം മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ സഹൃദയത്വം തുളുമ്പുന്ന മനസ്സുകൾക്കേ സാധിക്കൂ. കെ സുരേന്ദ്രൻജി അക്കൂട്ടത്തിൽ പെടും. അതിനാൽ ശ്രീധരൻജി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച് പ്രോത്സാഹിപ്പിച്ചു. വി മുരളീധർജി അതിനെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തതായിരുന്നു. വൈകുന്നേരമായപ്പോൾ കിലുക്കം സിനിമയിൽ അങ്കമാലിയിലെ പ്രധാനമന്ത്രി തന്റെ അമ്മാമനാണെന്ന് പറഞ്ഞ രേവതിയുടെ കഥാപാത്രത്തെ നോക്കി മോഹൻലാലിന്റെ കഥാപാത്രം ചോദിച്ചതുപോലെ എവിടത്തെ മുഖ്യമന്ത്രിയാണെന്നാ പറഞ്ഞത് എന്ന് നീട്ടി ചോദിച്ചു. അതിലൊക്കെ എന്താണിത്ര വിവാദമുണ്ടാക്കാനെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. കിംഫി അഥവാ കിഫ്ബി ബെഗനാണെന്ന് വിലയിരുത്തിയത് കാവ്യകേസരി ജി സുധാകരൻ സഖാവായിരുന്നു. കുറച്ചുനാൾ മുൻപ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരിൽ ആരെങ്കിലും ഒരാൾ വന്നു കയറിയില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും കവിത്രയത്തിൽ കയറിപ്പറ്റേണ്ടിയിരുന്ന ആളാണ് മന്ത്രി. നിർഭാഗ്യവശാൽ അവർ മൂവരും വന്നു കയറിപ്പോയി. അതുകൊണ്ട് ആർക്ക് നഷ്ടം? കൈരളിക്ക്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ബഗവിശേഷണം കവിമന്ത്രിയുടേതായതിനാലും അതിൽ കിഫ്ബിയെയാണ് ബഗനോട് ഉപമിച്ചത് എന്നതിനാലും അതൊരു ഒന്നൊന്നര മാലോപമയായി പോയെന്ന് ഐസക് സഖാവ് കുറ്റം കണ്ടു. കാർകൊണ്ടു മിണ്ടാതൊരു കൊണ്ടൽ പോലെ എന്നെല്ലാം പറയും പോലെ കിഫ്ബിക്ക് കവിമന്ത്രി പല ഉപമാനങ്ങൾ കണ്ടെത്തിയേനെ. ഐസക് സഖാവിന്റെ ഇംഗിതം തിരിച്ചറിഞ്ഞ പിണറായി സഖാവ് അരുത് എന്ന് കേണപേക്ഷിച്ചതിനാൽ കവിമന്ത്രി ആ സാഹസവും ഉപേക്ഷിച്ചു. കിഫ്ബിക്ക് കവിമന്ത്രി സങ്കല്പിച്ച ഒരു ഉപമാനമായിരുന്നു ബഗൻ. പക്ഷേ കിഫ്ബിയെ ബഗനെന്ന് വിളിച്ചാൽ ഐസക് സഖാവിന് സഹിക്കുമോ? ഇല്ല. രണ്ട് ഹൃദയങ്ങളും ഒരാത്മാവും എന്നതുപോലെയാണ് ഐസക്കും കിഫ്ബിയും. എന്നിട്ടും ബഗനെന്ന് വിളിച്ചപ്പോൾ സഹിച്ചത് കവിമന്ത്രിയായതുകൊണ്ട് മാത്രമായിരുന്നു. ആലപ്പുഴയിൽ ഐസക് സഖാവ് തെക്കോട്ടു നോക്കാൻ പറഞ്ഞാൽ വടക്കോട്ട് മാത്രം നോക്കുന്ന പ്രകൃതക്കാരനാണ് കവിമന്ത്രി. കവിമന്ത്രി വടക്കോട്ട് തിരിയാൻ കൽപ്പിച്ചാൽ തെക്കോട്ട് മാത്രം തിരിയുന്ന പ്രകൃതമാണ് ജന്മന ഐസക് സഖാവിന്റേത്. അങ്ങനെയായിരിക്കുമ്പോഴും ഒരുതരം അന്തർധാര ആ മനസ്സുകൾക്കിടയിൽ സജീവമായിരുന്നതിനാൽ ബഗവിശേഷണം കിഫ്ബിയെപ്പറ്റി നടത്തിയ സുധാകരൻ സഖാവിനോട് പരിഭവമുണ്ടെങ്കിലും ഐസക് സഖാവ് ക്ഷമിച്ചു കളഞ്ഞു. കവിമന്ത്രിയുടേത് നിഷ്കളങ്കവും നിരുപദ്രവകരവുമായ മനസ്സാണെന്ന് ഐസക് സഖാവിന് തിരിച്ചറിയാനാവും. പക്ഷേ ഇഡിയുടെ കളികൾ വേറെയാണ്. അവർ ഈ ബഗനെ കൊല്ലാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ചിലരുടെ വരവുകൾ കാണുമ്പോഴേ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. CAG വരവ് കണ്ടപ്പോൾ ഐസക് സഖാവിന്റെ കൺട്രോൾ കീ ഇളകിപ്പോയത് നമ്മൾ കണ്ടതാണ്. നിഷ്കളങ്ക മനസ്സുകളല്ല അവർ. മസാല ബോണ്ട്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടുത്തെ മണി, ആ ബോണ്ടിന്റെ പലിശ എന്നിവയിലെല്ലാം സംശയം പ്രകടിപ്പിക്കുന്ന മനസ്സുകളെ ദൂരെ നിന്ന് കാണുമ്പോഴേ ഐസക് സഖാവിന് അവരുടെ വരവിന്റെ ഉദ്ദേശം തിരിച്ചറിയാനാവും. ചില മസാലകൾ ഒപ്പിച്ചു പോകുന്നതിന്റെ പങ്കപ്പാട് ഐസക് സഖാവിന് മാത്രമേ അറിയൂ. CAGക്കോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ അറിയില്ല. അതുകൊണ്ട് ചുവപ്പ് കണ്ട കാളയാകുന്നതാകും ചില നേരങ്ങളിൽ ഭംഗി. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി പിണറായി സഖാവിനെ കൊണ്ട് മണിയടിപ്പിച്ചപ്പോൾ കാൾ മാക്സ് രൂക്ഷമായൊന്നു നോക്കിയതായിരുന്നു. ആ നോട്ടത്തിലും ഐസക് സഖാവ് കണ്ടത് വെറും അസൂയ മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഐസക് സഖാവിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാൻ ക്രൂര മനസ്സുകൾക്കേ സാധിക്കൂ. മസാല ബോണ്ട് വരെ ഒപ്പിച്ചെടുത്തയാളല്ലേ അദ്ദേഹം. അതും കാൾ മാക്സ് ശത്രുവായി നോക്കിക്കണ്ട മുതലാളിത്ത ബിംബമായ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്. പിണറായി സഖാവ് എന്തിനാണ് ഐസക് സഖാവിനോട് ഇത്ര ക്രൂരത കാട്ടിയത്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. CPM തേങ്ങ ഉടയ്ക്കുമ്പോൾ കോൺഗ്രസ് ചുരുങ്ങിയത് ചിരട്ടയെങ്കിലും ഉടയ്ക്കേണ്ടേ? വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിച്ചവർ ഇനി മത്സരിക്കേണ്ടെന്ന് CPM തീരുമാനിച്ചു. കോൺഗ്രസ് അപ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടത്? ശരിക്കും അവർ ആ കടുംകൈ തന്നെ ചെയ്തു. ആ തീരുമാനം കേട്ടതിന്റെ ആഘാതത്താൽ പിണറായി സഖാവിനും കോടിയേരി സഖാവിനും തുള്ളൽ പനി പിടികൂടിയിരിക്കുകയാണെന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട്. ആ വിവരമറിഞ്ഞ ചോമ്പാൽ ഗാന്ധി, മുല്ലപ്പള്ളിജിയും ചെന്നിത്തല ഗാന്ധി, രമേശ്ജിയും കൈയും ചുണ്ട് പാതി കോട്ടിപ്പിടിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ചുവത്രേ. അതിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിണറായി സഖാവിനും പനി വരുത്തിക്കാൻ തനിക്കറിയാമെന്ന മട്ട്. തുടർച്ചയായി രണ്ടു തവണ തോറ്റവർക്ക് സീറ്റില്ലെന്ന ദിഗന്ധങ്ങൾ കോരിത്തരിപ്പിക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി ചാഞ്ഞും ചരിഞ്ഞുമിരുന്ന് ചർച്ച ചെയ്ത ശേഷം കൈക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിജി ആ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ കൂട്ടിയുരുമി ഭീകരമായി ഇടിവെട്ടുകയുണ്ടായി. കൊടുങ്കാറ്റ് ആഞ്ഞാഞ്ഞു വീശി. ഓഖിയാണെന്ന് കടപ്പുറത്തുള്ളവർ തെറ്റിദ്ധരിച്ചു. ചാണ്ടിജിക്ക് കൂസലില്ലായിരുന്നു. 900 പേർ ഈ തീരുമാനത്തോടെ സീറ്റില്ലാതെ തെണ്ടേണ്ടി വരുമെന്ന് കേൾക്കുന്നവർ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയുള്ള ചില ധാരണകൾ തെറ്റാണെങ്കിൽ പോലും ഉണർത്താൻ കഴിയുമ്പോഴാണ് ചില തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ സാർത്ഥകമായി തീരുന്നത്. വാസ്തവത്തിൽ അങ്ങനെ എല്ലാവർക്കും സീറ്റ് നഷ്ടപ്പെടുത്തുന്ന മാനദണ്ഡമൊന്നും ചാണ്ടിജി പ്രഖ്യാപിക്കില്ല. ഏറി വന്നാൽ ഒന്നോ രണ്ടോ ഹതഭാഗ്യർ. ഊരിലെ പഞ്ഞം പുറത്തു കാണാതിരിക്കാനുള്ള ചില തത്രപ്പാടുകൾ അത്രയ്ക്കെങ്കിലും കാണിക്കാതെ കോൺഗ്രസ് എങ്ങനെ കോൺഗ്രസ് ആകും?